നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MD വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ്. നോവലിസ്റ്റ്, ചലച്ചിത്രകാരൻ, കഥാകൃത്ത്, പത്രാധിപർ, അധ്യാപകൻ, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചലച്ചിത്ര ഗാനരചിതാവ് എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു MT എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇതൊന്നുമല്ലാത്ത ഒരു MDയും ഉണ്ടായിരുന്നു. നമ്മളെ നമ്മൾ പോലും അറിയാതെ മലയാളത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച MD. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മലയാളത്തെ സ്നേഹിക്കാനും സാഹിത്യത്തെ പുണരാനും MD ഒരു പ്രചോദനമായി. നിരവധി ഓസ്ട്രേലിയൻ മലയാളികൾക്കും MD ഒരു വികാരവും വിളക്കുമായിരുന്നു. സാഹിത്യത്തെ സ്നേഹിക്കുന്ന ചില ഓസ്ട്രേലിയൻ മലയാളികളുടെ ഓർമ്മകളും MD അനുസ്മരണങ്ങളുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
എങ്ങനെ എഴുതണമെന്ന് തന്നെ പഠിപ്പിച്ചത് MT വാസുദേവൻ നായരാണെന്ന് എഴുത്തുകാരനും ഓസ്ട്രേലിയൻ മലയാളിയുമായ രാജ് നായർ ഓർമ്മിക്കുന്നു.
ഞാൻ 10 വയസ്സ് മുതൽ എഴുതുന്ന ആളാണ്. അന്നത്തെ കാലത്ത് എങ്ങനെ എഴുതണം, അപ്പോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ നമുക്ക് വിവരങ്ങളൊന്നും ശേഖരിക്കാനൊക്കെ ഇല്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ലൈബ്രറി പോവുക, പുസ്തകങ്ങൾ എടുക്കുക, വായിക്കുക. അപ്പോൾ എങ്ങനെ എഴുതണം എന്ന് അക്കാലത്ത് സാഹിത്യകാരന്മാർ പ്രസംഗത്തിലൂടെ ഒന്നും പഠിപ്പിച്ചിരുന്നില്ല. ഇത് സാഹിത്യകാരന്മാർ അന്നത്തെ കാലത്ത് ഇപ്പോൾ തകഴി ശിശുങ്കരപ്പിള്ള, ബഷീർ, കൊറ്റക്കാട്, പാറപ്പുറത്ത് എന്നുള്ള അങ്ങനെയുള്ള എഴുത്തുകാരുടെ സമൂഹത്തിൽ എത്തിപ്പെടുമ്പോൾ അവര് സാഹിത്യത്തെ പറ്റി നേരിട്ട് സംസാരിക്കുകയാണ്, അവരുടെ എഴുത്തെ പറ്റി മറ്റുള്ള എഴുത്തിന്. പക്ഷെ എങ്ങനെ എഴുതണമെന്ന് ആരും പഠിപ്പിക്കില്ല, അങ്ങനത്തെ സംഭവമില്ല. അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ലൈബ്രറി മുഖേന ആണ് ഞാൻ MBA കണ്ടെത്തുന്നത്. അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയാണ് എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എഴുതുന്നതിന് മുമ്പ് നിന്റെ ചുമതല എന്താണ്, എന്താണ് വായനക്കാരൻ, എന്തിനാണ് വായനക്കാരൻ, എന്തിനാണ് എഴുത്തുകാരൻ, ലോകത്തിൻ്റെ ഇനോ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാവേണ്ടത് എന്നുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം സത്യം പറഞ്ഞാൽ MD വാസുദേവൻ നായർ മുഖേനയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു വലിയ എഴുത്തുകാരുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്നോട് എങ്ങനെ എഴുതണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ എൻ്റെ എഴുത്ത് മുഴുവൻ രഹസ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വലിയൊരു സാഹിത്യകാരനുള്ളത് കൊണ്ട് ഞാനെപ്പോഴും വളരെ രഹസ്യമായിട്ടാണ് എഴുതിയിരുന്നത്. എൻ്റെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയതും ഒക്കെ അങ്ങനെയാണ്. എൻ്റെ പേര് തന്നെ മറ്റു പേരിലാണ് ഞാൻ എഴുതിയിരുന്നത് കുട്ടിക്കാലത്ത്. അപ്പോൾ പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമുണ്ടായത് MD വാസുദേവൻ നായരുടെ എഴുത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാസികകൾ, അന്നൊക്കെ മാസികകൾ കൂടിയാണ് ലേഖനങ്ങൾ വായിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ദിനചര്യയാണ്, ദിനചര്യ, ആഴ്ചചര്യ എന്നും പറയാം. ബിക്കോസ് ചില ആഴ്ച ഇന്ന ദിവസം ഇന്ന മാസിക വരുമെന്നറിയാം, ഓടിച്ചെന്ന് ആർക്കാണ് അത് കിട്ടുക. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അദ്ദേഹം തുറന്നു തന്ന ഒരു കാഥികൻ്റെ ലോകം എന്ന് തന്നെ പറയാം, അത് അവിശ്വസനീയമായിട്ടൊരു ലോകമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് മനസ്സിലാകും ഇങ്ങനെയൊക്കെയാണോ കടമയുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ടോ, അല്ലാതെ വായി തോന്നുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതോ മനസ്സിൽ വിമർശപ്പെടുന്നതോ അതുപോലെ അങ്ങ് എഴുതിയതല്ല സാഹിത്യം എന്ന് എനിക്ക് അദ്ദേഹത്തെ അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ വയസ്സിൽ അത് കഴിഞ്ഞ ഉടനെ കണ്ടു. ബിക്കോസ് എഴുതി നമ്മൾ വായിക്കുന്നതിലൂടെയാണല്ലോ, അന്നൊക്കെ വായിച്ചിട്ടാണ് ഒരു എഴുത്തുകാരനെ മനസ്സിലാക്കുന്നത്. ആ എഴുത്തുകാരനെ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരറിയുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിലെ കാരണവരുടെ കൂടെ ഉള്ള യാത്രകളിൽ ഈ പറഞ്ഞ എല്ലാ സാഹിത്യന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് ഞാൻ MDയെയും കണ്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിലെ തന്നെ MDയെ, ചെറുപ്പക്കാരനായ എപ്പോഴും BD, ആ നനഞ്ഞ ചുണ്ടിൽ നനഞ്ഞിരിക്കുന്ന BD ഞാൻ ഇന്ന് ഓർക്കുന്നു. അന്ന് കറുത്ത മീശയാണ്, കറുത്ത മുടിയാണ്, ചിരി എന്ന് പറയുന്നൊരു സംഗതി അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഒരിക്കലും അന്ന് കാലത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം ചിരിക്കില്ലായിരുന്നു, പക്ഷേ വാ തുറന്ന് സംസാരിക്കുമ്പോൾ ആ വിനയവും ആ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ശബ്ദവും അതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന്റെ വിസ്ഡം, അറിവ്, ആണ് നമ്മളെ ഭയപ്പെടുത്തുക, നമ്മളെ ഞെട്ടിപ്പിക്കുക, നമ്മളെ ഉന്മാദത്തിലേക്ക് തന്നെ നയിക്കുക. അദ്ദേഹം വാതുറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടീനേജറായി കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിൽ കോളേജിൽ ഞാൻ ക്യാമ്പസ് കവിയൊക്കെ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പല പല തവണ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, എൻ്റെ കുടുംബത്ത് വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഓർമ്മകൾ. പിന്നെ പറയാനാണെ ഒത്തിരിയുണ്ട്.
കേരളനാഥം വാർഷിക പതിപ്പിന്റെ പത്രാധിപർ ജേക്കബ് തോമസ് രണ്ടു പതിറ്റാണ്ടിലേറെയായി സിഡ്നിയിലെ സാഹിത്യരംഗത്ത് വളരെ സജീവമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ നല്ല വായനക്കാരനായിരുന്നു. പക്ഷെ എന്റെ വായനയിൽ ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരിലുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പിന്നെ നോവലുകളും അദ്ദേഹത്തിന്റെ സിനിമയും ഒക്കെ മറ്റ് എല്ലാ മലയാളികളെ പോലെ ഞാനും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതാണ് എന്റെ അതിന്റെ അപ്പൊ എനിക്ക് സാഹിത്യത്തിലേക്ക് ഒരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒരാള് എം ടി വാസുദേവൻ നായരായിരുന്നു. നാടുവിട്ട് ഇവിടെ വന്നതിന് ശേഷം ആണ് അത് കൂടുതൽ ആ ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെയാണ് കേരളനാഥം എന്ന വാർഷിക സാഹിത്യ പ്രസിദ്ധീകരണം 2002 ഞങ്ങൾ ആരംഭിച്ചത്. അതിലൂടെ ഇവിടുത്തെ മലയാള ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം എം ടി വാസുദേവൻ നായർ എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയും ഇൻസ്പിറേഷനും ആയിരുന്നു. അത് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഏതോ ലക്കങ്ങളിലൊക്കെ ഒന്ന് രണ്ട് എം ടി വാസുദേവൻ നായരുടെ പിന്നെ സാഹിത്യത്തെക്കുറിച്ചും കൃതികളെക്കുറിച്ചുമൊക്കെ അവലോകനവും ആസ്വാദനമൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് രണ്ടോ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയാണെങ്കിൽ സിനിമയുടെ കാര്യം എടുത്താൽ പോലും ഈ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ എന്നതിലുപരിയായിട്ട് ഒരു സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. അതിലൊക്കെ ഉപരിയായി അദ്ദേഹം ഒരു വായനക്കാരനായിരുന്നു. അപ്പം ഇവിടെ വായനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എം ടി വാസുദേവൻ നായർ ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നും അതിന് യാതൊരു സംശയവുമില്ല. എം ടി എപ്പോഴും സാഹിത്യത്തെ പല കാര്യങ്ങളിലും പിന്നെ ഒരു പുനരാഖ്യാനവും വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെ വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പം വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രത്തിന്റെ കാര്യത്തിലും അതുവരെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ആഖ്യാനം പുനരാഖ്യാനം ഉണ്ടായി. ഇതൊക്കെ മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന പലർക്കും വളരെ പ്രചോദനമായിട്ടുണ്ടെന്നാണ് എന്റെ ശക്തമായ തോന്നൽ.
എം ടി വാസുദേവൻ നായരെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെ പറ്റിയും ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ പറ്റിയും അദ്ദേഹം ദുഃഖത്തോടെ പങ്കുവച്ചു.
ഞാൻ 2001 ഇവിടെ വന്നതാണ്. അപ്പൊ 2002 മുതൽ ആണ് ഞങ്ങൾ കേരളനാഥം ആരംഭിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങളുടെ പിന്നെ കേരളനാഥവും മറ്റ് ചില ഓസ്ട്രേലിയയിലെ പല കേന്ദ്രങ്ങളിലുള്ള ചില സാഹിത്യ സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് 12-ലധികം എഴുത്തുകാരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചു എം ടി വാസുദേവൻ നായരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ യാത്രയ്ക്ക് ബുദ്ധിമുട്ടായി എന്നറിയുന്നത് കൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല. അത് വലിയൊരു തീരാനഷ്ടമായി ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അത് പറ്റിയിട്ടില്ല. പക്ഷേ 2001 മുമ്പ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ മലയാള സാഹിത്യത്തിലും ഭാഷയിലും ഒക്കെ ഇത്രയും താല്പര്യമൊക്കെ വരുന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലാണ്. അപ്പം അതിനൊരു സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ കേരളനാഥം പ്രവർത്തകർക്കും ഇവിടുത്തെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വിഷമം ഞങ്ങൾക്കിപ്പോഴുമുണ്ട്.
തന്റെ തലമുറയുടെ ബാല്യകൗമാരങ്ങളെ എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മെൽബണിലുള്ള ശൈലജ വർമ്മ പറയുന്നു.
എം ടിയുടെ കഥകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറയുടെ ബാല്യ കൗമാരങ്ങളെ വർണ്ണം കൊടുത്ത അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് വായിച്ചിട്ടുള്ള നമ്മുടെ ആ പ്രണയ ഭാവങ്ങളെയെല്ലാം എം ടിയുടെ കഥാപാത്രങ്ങൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞാണ്, മഞ്ഞിലെ വിമലയെ പോലെ എന്നൊരു ഒരു ഒരു പ്രയോഗം തന്നെ ശരിക്കും നമ്മുടെ ഇടയിൽ ഞങ്ങൾ പറയുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള അന്നത്തെ ആ പ്രണയത്തിനെ കുറിച്ചിട്ട് എനിക്ക് വളരെയധികം പ്രണയ ഭാവനകളെ കുറിച്ച് എനിക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരെണ്ണം ഉള്ളത് രണ്ടാമൂഴമാണ്. രണ്ടാമൂഴം ഒക്കെ വായിക്കുന്ന സമയത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ അർജുനന്റെ എണ്ണത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഭീമന്റെ സ്വഭാവങ്ങളും എത്ര ശരിക്കും പറയുമ്പോൾ നല്ല ഭീമനെയാണ് അതിലൊക്കെ അതിലെ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ശരിക്കും മാറ്റിയെടുത്തിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് രണ്ടുമാണ് എനിക്ക് എല്ലാ നോവലുകളും എല്ലാം ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞെങ്കിലും മഞ്ഞിന്റെ വിമലയോടും രണ്ടാമൂഴ അത് രണ്ടിനോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അത് രണ്ടുമാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. വളരെ ചെറുതിലെ തന്നെ വായന ഇഷ്ടമായിരുന്നു. പിന്നെ എംടിയുടെ ആ രചന രീതികളും ആ സ്റ്റൈലുണ്ട് അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് തീർച്ചയായിട്ടും എംടിയുടെ കഥാപാത്രങ്ങളും എംടിയുടെ ആ സംഭാവനകൾ മലയാള സാഹിത്യ ലോകത്തിന് ഏറ്റവും വിലപ്പെട്ട സംഭാവനകളാണ് എന്നായിരിക്കും. ആ തലമുറകളോളം അത് ജീവിക്കും. എംടിയുടെ ആ ഒരു ഭൗതിക ശരീരം മാത്രമേ നശിച്ചിട്ടുള്ളൂ, ആ സംഭാവനകൾ ആ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചിരിക്കും. അത് അടുത്ത പല തലമുറകൾക്ക് ഇനി വരുന്ന തലമുറകൾക്ക് പ്രചോദനമായിരിക്കും. വായിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള പ്രചോദനമായിരിക്കുകയും ചെയ്യും.
ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒട്ടേറെ ആളുകളെ വായനയുടെ ലോകത്ത് പിടിച്ചിരുത്തിയ വ്യക്തി കൂടിയായിരുന്നു എംടി വാസുദേവൻ നായർ എന്ന സിഡ്നിയിലുള്ള ഗംഗാധരൻ വലിയപുരയിൽ അനുസ്മരിക്കുന്നു. നാടുവിട്ടിട്ടും താൻ അടക്കമുള്ളവർ മലയാളത്തെ മറക്കാതിരിക്കാൻ എംടി വാസുദേവൻ നായർ ഒരു പ്രചോദനമായിരുന്നുവെന്നും ഗംഗാധരൻ പറയുന്നു.
വായനയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ വളരെ കുറവാണ്, ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ മുമ്പ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ധാരാളം വായിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷവും തുടർന്ന് വായിച്ചു. അതിൽ എന്നെ കൂടുതൽ അങ്ങേയറ്റത്തെ ആയിട്ട് എന്നെ ആവേശിച്ച ഒരു എഴുത്തുകാരനാണ്. അതിനുള്ള കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ഗ്രാമീണ ഭാഷ കൊളോക്കിയൽ വേർഡ് ലാംഗ്വേജ് ഐ മീൻ ഉപയോഗിച്ച് ആകൃഷ്ടമായ രീതിയിൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മളുടെ തന്നെ സ്വയം നമ്മളുടെ ജീവിതമാണോ ഇദ്ദേഹം എഴുതുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട്. അത്രമാത്രം ഉത്കൃഷ്ടമായ രീതിയിൽ അതെങ്ങനെ സംഭവിച്ചു കിട്ടി എന്നുള്ളത് പറയാൻ ഭയങ്കരം പ്രയാസമുണ്ട്. കാരണം അതൊരു സിദ്ധിയാണ്, സിദ്ധിയാണെന്ന് ഇപ്പോഴല്ല എന്നും തോന്നിത്തുടങ്ങിയിരുന്നു. പിന്നെ ഇദ്ദേഹം എം ടി എന്ന എഴുത്തുകാരൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലിയും ഭാഷാശൈലിയും കൈവരിച്ചിരുന്നു. ആ ശൈലി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ കാണുന്ന ഏത് രംഗവും നമ്മുടെ ഗ്രാമത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പട്ടണങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിലിറങ്ങി അവരുടെ ഈവൻ മൗനഭാഷ പോലും കേട്ടറിഞ്ഞ് സ്വന്തം ചെവി കൊണ്ട് കേട്ടറിഞ്ഞുകൊണ്ടും കണ്ണുകൊണ്ട് കണ്ടും ആവാഹിച്ചെടുത്ത് എഴുതുന്ന പേന കൊണ്ട് കടലാസിലേക്ക് പകർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഒന്ന് പറയാം, എം ടി എന്ന ഈ എഴുത്തുകാരന്റെ അഭാവത്തിൽ തിരോധാനത്തിൽ മലയാള ഭാഷയ്ക്കും കേരളത്തിനും അതുകൂടാതെ ഒരുപക്ഷെ എനിക്ക് ഒന്നുകൂടി നീട്ടി പറയാം ഭാരതത്തിന് പോലും നഷ്ടപ്പെട്ടത് ഒരു രത്നമാണ്, മറക്കാനാവാത്തൊരു രത്നം. ഭാഷയുടെ, എഴുത്തിൻ്റെ, ലിപികളുടെ, അക്ഷരങ്ങളുടെ, സാഹിത്യ മാലയുടെ എല്ലാറ്റിൻ്റെയും ഒരു തനതായ രൂപം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി. എന്തു തന്നെയായാലും എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു എഴുത്തുകാരനിൽ മറ്റുള്ളവരിൽ നിന്നല്ല എല്ലാ എഴുത്തുകാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ വ്യക്തി, എൻ്റെ നാടിൻ്റെ ഭാഷയിൽ പറഞ്ഞ വ്യക്തി, എൻ്റെ നാട്ടിനെക്കുറിച്ച് ആഗോളതലത്തിൽ പോലും പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് അവരെ ധരിപ്പിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ ഈ എളിയ സുഹൃത്തെന്ന നിലയിൽ വിട ചൊല്ലുകയാണ്. അത്രമാത്രം.
ചിന്തകളിലാഴുന്ന എം ടിയുടെ മുഖഭാവം എം ടിക്ക് സ്ഥായിയായ മുഖഭാവമാണെന്ന് പലരും പറയാറുണ്ട്. ഒരുപക്ഷേ മനസ്സിന്റെ പണിപ്പുരയിൽ പുതിയ കഥാപാത്രങ്ങളുടെ മിനുക്കുപണികളിലായിരിക്കാം എം ടി എന്ന ആ സൃഷ്ടാവ്. എം ടി എന്ന രണ്ടക്ഷരം പലർക്കും പലതായിരുന്നു. നമ്മൾ വായിച്ചതിലും കേട്ടതിലും കണ്ടതിലും അറിയാൻ ശ്രമിച്ചതിലും അപ്പുറമായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന ആ പ്രതിഭ. ഇനിയും ഏറെ നൽകാനുണ്ടായിരുന്നു എം ടിക്ക്. പാതിയാക്കി വെച്ച ഒട്ടേറെ കഥാസൃഷ്ടികൾ, മൗനത്തെപ്പോലും അക്ഷരങ്ങളാക്കിയ എം ടി മലയാള സാഹിത്യരംഗത്ത് ഒരിക്കലും നികത്താനാകാത്ത ശൂന്യത സമ്മാനിച്ചുകൊണ്ടാണ് വിട വാങ്ങുന്നത്.
എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചു. അതിന് ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു, ആരോടോ നന്ദിയുണ്ട് എനിക്ക്. അത് ഞാൻ എന്നും ഓർമ്മിക്കുന്നതാണ്. അത് എനിക്ക് അനുവദിച്ചു തന്ന കാലത്തിന് നിയന്താവിന് ഒക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്ത എന്നുള്ളതാണ്. നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളുടെ സാന്നിധ്യം കൂടി അതിനെ അലങ്കരിക്കുന്നുണ്ട്, അതിനെ കൂടുതൽ പ്രകാശമാനമാക്കി.
പ്രിയ ശ്രോതാക്കളെ, എം ടി വാസുദേവൻ നായരെയും അദ്ദേഹത്തിന്റെ സൃഷ്ടികളെയും സാഹിത്യ സ്നേഹികളായ ഓസ്ട്രേലിയൻ മലയാളികൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.